മനോരമ ഓൺലൈൻ പോഡ്കാസ്റ്റ്.
മനോരമ ഓൺലൈൻ പോഡ്കാസ്റ്റുകളുടെ പ്രിയ ശ്രോതാക്കൾക്ക് നമസ്കാരം. ഇത് ഡൽഹിയിൽ നിന്ന് ഇന്ത്യ ഫയലുമായി ജോമി തോമസ്. കൂറോ എന്റെ കഴുത്തോ? സ്വാർത്ഥ താല്പര്യങ്ങൾ കാരണം എം പിമാരും എം എൽ എമാരും കൂറുമാറുന്നത് ജനാധിപത്യത്തിന്റെ ആരോഗ്യത്തിന് ഹാനികരമാണ്, തർക്കമില്ല. കൂറുമാറുന്ന ക്ഷണത്തിൽ സഭയിലെ അംഗത്വം നഷ്ടപ്പെടുമെന്ന വ്യവസ്ഥ ഉൾപ്പെടുത്തി ഭരണഘടനയിലെ 10-ാം പട്ടിക ഭേദഗതി ചെയ്യും എന്ന് പ്രകടന പത്രികയിൽ ഭരണഘടനയുടെ സംരക്ഷണം എന്ന തലക്കെട്ടിന് താഴെ കോൺഗ്രസ് പറയുന്നതിലും സ്വാർത്ഥതയുണ്ട്. ജനാധിപത്യവും ഭരണഘടനയും എന്നതുപോലെ തങ്ങളും നിലനിൽക്കണമെന്ന് കോൺഗ്രസ് ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് പാർട്ടിയിൽ നിന്ന് ഇറങ്ങിയവരിൽ ഭൂരിപക്ഷവും ചെന്നു കയറിയത് ബി ജെ പിയിലാണ്. 2014 മുതൽ അഴിമതി കേസുകളിൽ ഉൾപ്പെട്ട 25 പ്രതിപക്ഷ നേതാക്കൾ ബി ജെ പിയിൽ ചേർന്നുവെന്നും അതിൽ 23 പേർക്കും അവരാഗ്രഹിച്ച ആശ്വാസം ലഭിച്ചുവെന്നുമാണ് ഡൽഹിയിലെ ഒരു പത്രം അടുത്തിടെ കണ്ടെത്തിയത്. ചുരുക്കപ്പേരുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്ന ഏതാണ്ട് എല്ലാ പാർട്ടികളിൽ നിന്നും ബി ജെ പിയുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ എമിനൻ്റ് പേഴ്സണാലിറ്റീസ് ബി ജെ പിയിൽ ചേർന്നിട്ടുണ്ട്. കേസുകെട്ടുകളുള്ളവരും അല്ലാത്തവരുമായി ഏറ്റവും കൂടുതൽ പേർ ബി ജെ പിയിൽ എത്തിയത് കോൺഗ്രസിൽ നിന്നാണ്. പഴയ കോൺഗ്രസ്സാണ് പുതിയ ബി ജെ പി എന്ന് സംഘപരിവാറിൽ അടക്കം പറച്ചിലുള്ളത് ദുഃഖപ്രകടനമായാണ് കരുതേണ്ടത്. കാരണം കോൺഗ്രസ്സുകാർ ആർ എസ് എസിനോട് കൂറു പ്രഖ്യാപിച്ചല്ല ബി ജെ പിയിൽ ചേരുന്നത്. ബി ജെ പിയോട് പോലും കൂറു പറയുമോ എന്നത് ന്യായമായ സംശയവുമാണ്. അർഹമായ പരിഗണന ലഭിച്ചില്ല, മുഖം കാണിക്കാൻ നേതൃത്വം സമയം തന്നില്ല, അന്വേഷണ ഏജൻസികളുടെ വേട്ടയാടൽ ഭയക്കുന്നു തുടങ്ങിയവയാണ് അത്തരക്കാരിൽ പലർക്കും പാർട്ടി മാറ്റത്തിനുള്ള കാരണങ്ങൾ. അവർക്ക് കോൺഗ്രസിൻ്റെ ദേശീയതയും ബി ജെ പിയുടെ സാംസ്കാരിക ദേശീയതയും ഒന്നാണോ എന്നതുൾപ്പെടെയുള്ള ആശയപരമായ ആശങ്കകളില്ല. അപ്പോൾ അവർ രാഷ്ട്രീയക്കാർ എന്ന ഗണത്തിലാണോ പെടുക, അതോ അവസരവാദി, കരിയറിസ്റ്റ്, സമാധാനപരമായ ജീവിതം ആഗ്രഹിക്കുന്നവർ തുടങ്ങിയ കള്ളികളിലാണോ എന്നതും ന്യായമായ സംശയമാണ്. കൂറുമാറ്റ വ്യവസ്ഥ പരിഷ്കരിച്ചാൽ പാർട്ടിയുടെ ആരോഗ്യം സംരക്ഷിക്കാമെന്ന് കോൺഗ്രസ് വിചാരിക്കുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ലഭിക്കാത്ത ബി ജെ പി ഭരണത്തിലെത്തുക എന്ന ദുരനുഭവം പലതവണ ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് കരുതണം. തിരഞ്ഞെടുപ്പിന് മുൻപുള്ള കൂറുമാറ്റങ്ങളെ ഭരണഘടന കൊണ്ട് തടുക്കാനാവില്ല. കൂറുമാറ്റത്തിന് 2014 മുതൽ പുതിയ ചില കാരണങ്ങൾ കൂടി ഉണ്ടായി എന്നത് ശരിയാണ്. എന്നാൽ പണ്ടൊക്കെ കൂറുമാറ്റം ഇത്ര തോതിൽ ഇല്ലായിരുന്നു എന്ന് ധരിക്കുന്നത് തെറ്റുമാണ്. 1957-67 കാലത്ത് എം എൽ എമാരും എം പിമാരുമായി ഏതാണ്ട് 542 പേർ കൂറുമാറി എന്നാണ് കണക്ക്. പ്രയോജനമേറെയും കോൺഗ്രസ്സിനായിരുന്നു. എന്നാൽ 1967 പൊതു തിരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ്സിന് കാര്യമായ നഷ്ടമുണ്ടായി. 67-68 തന്നെ ഏതാണ്ട് 175 പേർ പാർട്ടി വിട്ട് മറ്റു പാർട്ടികളിൽ ചേർന്നു അല്ലെങ്കിൽ പുതിയ പാർട്ടികളുണ്ടാക്കി. 1963 മൂന്നാമത്തെ പൊതു തിരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് സെൻട്രൽ പാർലമെൻ്ററി ബോർഡ് പ്രമേയം പാസാക്കി. ആദ്യം സഭയിലെ അംഗത്വം രാജിവെക്കുകയും തുടർന്ന് കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്യുന്നവരെ മാത്രം മറ്റു പാർട്ടികളിൽ നിന്ന് സ്വീകരിച്ചാൽ മതി എന്ന്. സംസ്ഥാനങ്ങളിലെ എതിർപ്പ് കാരണം ഈ പ്രമേയം നടപ്പായില്ല. 67 നഷ്ടങ്ങൾക്കു ശേഷം പാർലമെൻ്ററി ബോർഡ് ആ നയം തിരുത്തി. ആരെയൊക്കെ ഏത് പരുവത്തിൽ സ്വീകരിക്കണം എന്ന് സംസ്ഥാന ഘടകങ്ങൾക്ക് തീരുമാനിക്കാം എന്നായിരുന്നു ആ മാറ്റം. എന്നാൽ കൂറുമാറ്റം തടയാൻ 67 മുതൽ തന്നെ ലോക്സഭയിലും പരിശ്രമങ്ങളുണ്ടായി. നടപടികൾ ആവശ്യപ്പെട്ട് പി വെങ്കടസുബയ്യ കൊണ്ടുവന്ന പ്രമേയം പാസ്സായി. അതനുസരിച്ച് എന്തു ചെയ്യണമെന്ന് നിർദ്ദേശിക്കാൻ വൈ ബി ചവാൻ്റെ നേതൃത്വത്തിൽ സമിതിയുണ്ടാക്കി. ജനപ്രതിനിധികൾക്ക് പെരുമാറ്റച്ചട്ടം വേണം, സംശുദ്ധിയും പാർട്ടിയുടെ ആശയത്തോട് കൂറുമുള്ളവരെ മാത്രം സ്ഥാനാർത്ഥികളാക്കണം തുടങ്ങിയ ശുപാർശകളാണ് അവർ നൽകിയത്. കൂറുമാറ്റം നിരോധനത്തിന് ഭരണഘടനയിൽ തന്നെ വ്യവസ്ഥ ചെയ്യാൻ 73-ലും 78 നിയമനിർമ്മാണ ശ്രമങ്ങൾ ഉണ്ടായെങ്കിലും വിജയിച്ചില്ല. ഒടുവിൽ 85 കൂറുമാറ്റ നിരോധനത്തിനെന്നോണം ഭരണഘടനാ ഭേദഗതികളും 10-ാം പട്ടികയിലെ വ്യവസ്ഥകളും സംഭവിക്കുന്നത്. രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞാൽ കാര്യങ്ങൾക്ക് അല്പം കൂടി വ്യക്തത വന്നേക്കാം. ഒന്ന്, കഴിഞ്ഞ ദിവസം പാർലമെൻ്ററി ജീവിതത്തിൽ നിന്ന് വിരമിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് 99 തിരഞ്ഞെടുപ്പ് കാലത്ത് നൽകിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞതിലെ ചില കാര്യങ്ങളാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ ലോക്സഭയിലേക്ക് മത്സരിക്കാൻ തീരുമാനിച്ചത് എന്നെക്കുറിച്ചും എൻ്റെ കാഴ്ചപ്പാടുകളെക്കുറിച്ചും നിലപാടുകളെക്കുറിച്ചും ജനം തന്നെ വിധിയെഴുതണം എന്ന് കരുതുന്നതിനാലാണ്. ഒത്തുതീർപ്പുകൾക്ക് വഴങ്ങേണ്ടി വരുമെന്നാണ് ഞാൻ രാഷ്ട്രീയത്തിൽ നിന്ന് പഠിച്ചത്. എന്നാൽ അതിന് പരിധിയുണ്ടാവണം. മനസാക്ഷി വിട്ടുള്ള ഒത്തുതീർപ്പുകൾക്ക് വിധേയപ്പെടരുത്. പരിധി നിശ്ചയിക്കേണ്ടത് മനസാക്ഷി തന്നെയാണ്. പുതിയൊരു തരം രാഷ്ട്രീയം ആവശ്യമാണ്, തുറന്ന സമീപനമുള്ള രാഷ്ട്രീയം, കാര്യങ്ങൾ അതേപടി ജനത്തോട് പറയുന്ന തരം രാഷ്ട്രീയം. നമ്മുടെ ജനത്തെ വിഡ്ഢികളാക്കരുത്. രാഷ്ട്രീയക്കാരുടെ വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള വിടവ് വലുതാവുകയാണ്. രാഷ്ട്രീയം സാമൂഹിക മാറ്റത്തിനുള്ള വാഹനമാകുന്ന കാലം കഴിഞ്ഞു. അത് അധികാരത്തിനുള്ള ടിക്കറ്റ് മാത്രമാണ്. അധികാരത്തിനായുള്ള അധികാരം, സാമൂഹിക മാറ്റത്തിനുള്ളതല്ല. പറയുന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. പല രാഷ്ട്രീയക്കാരും ഇടുങ്ങിയ ചിന്താഗതികളുമായി വേർതിരിവിൻ്റെ രാഷ്ട്രീയമാണ് കളിക്കുന്നത്. അത് താൽക്കാലികമായി ഗുണം ചെയ്തേക്കും, പക്ഷേ രാജ്യത്തിന് ദുരന്തമാണ്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയമാണ് നമുക്ക് വേണ്ടത് എന്നും 99 അഭിമുഖത്തിൽ ഡോക്ടർ മൻമോഹൻ സിംഗ് പറഞ്ഞു. ഇനി രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരാം. രാജ്യത്ത് പുതുതായി വോട്ടവകാശ പ്രായം എത്തിയവരിൽ, അതായത് 18-19 വയസ്സുകാരിൽ ശരാശരി 38% പേർ മാത്രമാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ താൽപ്പര്യപ്പെട്ടത്. അതായത് ഏതാണ്ട് 4.9 കോടിയിൽ 1.8 കോടി പേർ മാത്രമാണ് ഇത്തവണ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ താൽപ്പര്യപ്പെട്ടത്. തെലങ്കാനയിൽ പുതിയ വോട്ടവകാശികളിൽ 67% പട്ടികയിൽ പേര് ചേർത്തുവെങ്കിൽ കേരളത്തിൽ ഇത് 38%, ബീഹാറിൽ 17% മാത്രം. ഡോക്ടർ മൻമോഹൻ സിംഗ് പറഞ്ഞ കാര്യങ്ങളുമായി ചേർത്ത് വയ്ക്കാവുന്നതാണ് ഈ കണക്ക്. ഇതേ കാര്യം ലളിതമായി പറഞ്ഞാൽ ചെറുപ്പക്കാരെ പ്രചോദിപ്പിക്കാൻ നമ്മുടെ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ എന്തുണ്ട്? മനോരമ ഓൺലൈൻ പോഡ്കാസ്റ്റിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും സന്ധിക്കും വരെ നമസ്കാരം.
മനോരമ ഓൺലൈൻ പോഡ്കാസ്റ്റ്.